أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره، فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله، وتلك حدود الله يبينها لقوم يعلمون. فإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف، ولا تمسكوهن ضرارا لتعتدوا، فمن يفعل ذلك فقد ظلم نفسه، ولا تتخذوا آيات الله هزوا، واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به، واتقوا الله واعلموا أن الله بكل شيء عليم. الله العظيم. بخمان نرايا سخدري سخدري ماري الله سبحانه وتعالى نما يالري نجريه كمارا بك وبفضل الله ആയത്ത് ദർശയ ഖുർആനിൽ നമ്മൾ എത്തിയിരിക്കുന്നത് 29-ാമത്തെ ആയത്തിലാണ്. ഇനി 230. തലാഖിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. രണ്ട് തലാഖിനെ കുറിച്ച് 229-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അത്തലാഖു മറത്താനി. ആയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് എല്ലാവരോടുമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മളിവിടെ പഠിക്കുന്നത് ഖുർആനും ഫിഖ് അല്ല, അഥവാ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഇവിടെ പരാമർശിക്കുക എന്നത് പ്രായോഗികമല്ല. അങ്ങനെയാണെങ്കിൽ അത്തലാഖ് മറത്താനി എന്ന രണ്ട് വാക്ക് വിശദീകരിക്കാൻ തന്നെ ഒന്നിലധികം ദിവസങ്ങൾ നമുക്ക് ആവശ്യമുണ്ടാകും. അപ്പൊ തലാഖുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫിഖ് ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളെ അതുപോലെ പരിശുദ്ധ ഹദീസിനെ ഒക്കെ അവലംബിക്കുകയാണ് വേണ്ടത്. അത്തരം സംഗതികളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആ വിഷയം ഒന്ന് പഠിക്കലായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ആയത്തുകളുടെ തഫ്സീറിൽ നമുക്ക് ആയത്ത് നേരിട്ട് പരാമർശിച്ചിട്ടുള്ള സംഗതികളെ സാമാന്യമായി വിശദീകരിച്ചു കൊണ്ട് പോകാനല്ലേ ഇത്തരം നമ്മള് ഖുർആൻ 30 മാസം കൊണ്ട് പഠിച്ചു തീർക്കാനല്ലേ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകാൻ പറ്റുകയില്ല. ഇത് തീരുവോളമുള്ള ഒരു ഒരു നയമാണ്. പകരം ആയത്തിൽ നേരിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളുടെ സാമാന്യമായ വിശദാംശങ്ങൾ നമുക്കിവിടെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഫഇൻ തല്ലഖഹ, എന്നിട്ട് ഇൻ തല്ലഖഹ അവൻ അവളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ അപ്പോൾ ലാ തഹില്ലു ലഹു അവൾ അവനെ അനുവദനീയമാകുകയില്ല മിമ്പഴുതു ശേഷം നിക്കാഹ് ചെയ്യുന്നത് വരെ സൗജൻ ഗൈറഹു അവനല്ലാത്ത ഒരു സൗജിനെ സൗജൻ ഒരു സൗജിനെ അഥവാ ഒരു ഭർത്താവിനെ ഗൈറഹു അവനല്ലാത്ത എന്നിട്ട് ഇൻ തല്ലഖഹ ആ രണ്ടാമത്തെ ഭർത്താവ് അവളെ തലാഖ് ചൊല്ലിയാൽ എന്നിട്ട് ഇൻ തല്ലഖഹ അവൻ അവളെ തലാഖ് ചൊല്ലിയാൽ അവൻ എന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ച ഭർത്താവ് അപ്പോൾ ലാ ജുനാഹ അലൈഹിമ അവർ രണ്ടാൾക്കും കുറ്റമില്ല അഥവാ ആദ്യ ഭർത്താവിനും ഈ സ്ത്രീക്കും കുറ്റമില്ല അവർ പരസ്പരം മടങ്ങുന്നതിൽ റജ മടങ്ങി എന്നാണല്ലോ അർത്ഥം ഇന്നന്ന അവർ രണ്ടാളും വിചാരിച്ചാൽ അവർ രണ്ടാളും പാലിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിധികളെ അഥവാ അള്ളാഹുവിന്റെ നിയമങ്ങളെ അത് അള്ളാഹുവിന്റെ നിയമങ്ങളാകുന്നു അഥവാ അള്ളാഹുവിന്റെ അതിർവരമ്പുകളാകുന്നു യുബയ്യിലുഹ അവൻ അത് വിവരിച്ചു തരുന്നു ലിഖൗമി യഅലമൂൻ അറിയുന്ന ജനതയ്ക്ക് വേണ്ടി ഒന്നുകൂടി അർത്ഥം പറയാം ഫഇൻ തല്ലഖഹ എന്നിട്ട് അവൻ അവളെ തലാഖ് ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു അവൾ അവന് അനുവദനീയമാകുകയില്ല മിമ്പഴുതു അതിന്റെ ശേഷം ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു അവനല്ലാത്ത ഒരു ഭർത്താവിനെ അവൾ വിവാഹം കഴിക്കുന്നത് വരെ ഫൈൻ തല്ലഖഹ എന്നിട്ട് അവൻ അവളെ തലാഖ് ചൊല്ലിയാൽ ഫലാ ജുനാഹ അലൈഹിമ അവർക്ക് രണ്ടാൾക്കും കുറ്റമില്ല അവർ ഇരുവരും മടങ്ങുന്നതിന് അഥവാ അവൾ അവനെയും അവൻ അവളെയും സ്വീകരിക്കുന്നതിന് രണ്ടാൾക്കും കുറ്റമില്ല ഇന്നല്ല അവർ രണ്ടാളും വിചാരിച്ചാൽ അള്ളാഹുവിന്റെ ഹദ്ദുകൾ പാലിക്കുമെന്ന് ഇവയൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങളാകുന്നു അതിർവരമ്പുകളാകുന്നു യുബയ്യിനുഹാല ഖൗമി യഅലമൂൻ അറിയുന്ന ജനതയ്ക്ക് വേണ്ടി അഥവാ കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുന്ന ജനതയ്ക്ക് വേണ്ടി അവൻ അത് വിവരിച്ചു തരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആയത്തിൽ വിവരിച്ചത് രണ്ട് തലാഖിനെ പറ്റിയാണ് ആ രണ്ട് തലാഖിന്റെയും പ്രത്യേകത തലാഖിന്റെ ശേഷം ഇദ്ദാകാലത്ത് മടക്കിയെടുക്കാൻ പറ്റും ഞാൻ മടക്കിയെടുത്തു എന്ന് പറയുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് ചേരുകയോ ചെയ്താൽ തലാഖ് റദ്ദായി പോകും ഇനി അതല്ലെങ്കിൽ ഇദ്ദാകാലം കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും നിക്കാഹ് കഴിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് ആ രണ്ട് തലാഖുകളുടെ നിയമങ്ങൾ എന്നിട്ടും തലാഖ് ചൊല്ലിയാൽ അതാണ് മൂന്നാമത്തെ തലാഖ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മൂന്ന് തലാഖാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഖുർആനിലെ അത്തലാഖ് മറത്താനി എന്നാണ് പറയുന്നത് അല്ലേ ഇതാണ് മൂന്നാമത്തെ തലാഖ് രണ്ടാമത് മടക്കി എടുക്കുകയോ രണ്ടാമതും തലാക്ക് ചൊല്ലി വിവാഹം കഴിക്കുകയോ, ഒന്നാമത്തെ തലാക്കിന് ശേഷം മടക്കിയെടുത്തു, രണ്ടാമത്തെ തലാക്കിന് ശേഷവും മടക്കിയെടുത്തു, അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തു, അതിനുശേഷം അവൻ അവളെ തലാക്ക് ചൊല്ലിയാൽ എന്നാണ് ഫൈൻ തല്ലഖഹ എന്ന് പറഞ്ഞത്. ഫലാ തഹില്ലു ലഹു, പിന്നെ അവൻ ഒരിക്കലും അവൾ ഒരിക്കലും അവന് ഹലാലാകുകയില്ല. അഥവാ പിന്നെ യുദ്ധകാലത്ത് മടക്കിയെടുക്കാനോ അല്ലെങ്കിൽ യുദ്ധകാലത്തിന് ശേഷം വീണ്ടും അവളെ വിവാഹം കഴിക്കുവാനോ ഒരു നിലക്കും അവന് പറ്റുകയില്ല. എന്നാൽ കാരുണ്യവാനായ അള്ളാഹു പിന്നെയും ഒരു ചാൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതെപ്പോഴാണ്? ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, വേറെ ഒരാൾ അവളെ വേറെ ഒരു ഭർത്താവിനെ അവൾ വിവാഹം ചെയ്യുന്നത് വരെ എന്നാണ്. അഥവാ വേറൊരു വിവാഹം കഴിക്കണം. ഈ തൻകിഹ എന്നതിന് മുഫസ്സിറുകൾ നൽകിയ വിശദീകരണം, സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നൽകിയ വിശദീകരണം, വെറും നിക്കാഹ് അല്ല, ലൈംഗിക ബന്ധം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത്രേ അവൻ വേറൊരു വിവാഹം കഴിക്കുന്നത് വരെ എന്ന് പറഞ്ഞതിന് പകരം അവൾ വേറൊരു ഭർത്താവിനെ നിക്കാഹ് ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞത്. പുരുഷൻ സ്ത്രീയെ നിക്കാഹ് കഴിക്കും, അത് ഏത് നിക്കാഹ്? നിക്കാഹിന്റെ ചടങ്ങ് ആണ്. ഇവിടെ സ്ത്രീ അവനല്ലാത്ത ഒരു ഭർത്താവിനെ നിക്കാഹ് ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് ഉദ്ദേശ്യം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തന്നെ വേണം, വെറും നിക്കാഹ് കഴിച്ചാൽ പോരാ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ സമുദായത്തിൽ ചടങ്ങ് വിവാഹം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കുന്നത്. ഹറാമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അഹ്മദും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹല്ലില വൽ മുഹല്ലില ലഹു, ചടങ്ങ് നിൽക്കുന്നവനെയും ഹലാലാക്കാൻ വേണ്ടി ഹലാലാക്കുന്നവനെയും ഹലാലാക്കാൻ നിർത്തുന്നവനെയും, അഥവാ ചടങ്ങ് നിൽക്കുന്നവനെയും ചടങ്ങ് നിർത്തുന്നവനെയും ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് അത് മരണം വരെ ഇഹലോകത്തും മരണാനന്തരം സ്വർഗത്തിലും തുടരാനുള്ളതാണ്. ഡേറ്റ് ബാറായിട്ട് ഇത്രാം തീയതി വരെ എന്ന് പറഞ്ഞുള്ള വിവാഹം, അവധി വെച്ച വിവാഹം വിവാഹമല്ല, അത് വ്യഭിചാരമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് അതിനെ ശപിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഹലാലാക്കുവാൻ വേണ്ടി ആളുകൾ കാണിച്ച ഒരു വികൃതിയാണ് തൽക്കാലത്തേക്ക് വിവാഹം കഴിക്കുക, 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക്, എന്നിട്ട് തലാക്ക് ചൊല്ലുമ്പോൾ അങ്ങനെ അനുവദനീയമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു നിയമം വെച്ചിരിക്കുന്നത് തന്നെ ആളുകൾ തലാക്കൊണ്ട് കളിക്കാതിരിക്കാനാണ്. അപ്പൊ പിന്നെ ആളുകൾ ചെയ്യുന്നത് ആ കളിക്കാതിരിക്കാൻ വെച്ച നിയമം കൊണ്ട് കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാന്റെ റസൂല് ശപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അങ്ങനെയൊന്നുമല്ലാതെ ഒരു പെണ്ണ് മൂന്നാമത് തലാക്ക് ചെയ്യപ്പെട്ടു, ഇനി അവൾ അവര് തമ്മിൽ ഒരുമിക്കാൻ ഒരു സാധ്യതയും ഇല്ല, അവളുടെ പിതയും കഴിഞ്ഞു, സ്വാഭാവികമായി വേറൊരുത്തൻ കല്യാണം കഴിച്ചു, കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ കാരണത്താൽ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലാത്ത, അവർക്ക് പ്രതീക്ഷ ഇല്ലാത്ത, ഒന്നിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ച് വിവാഹം ചെയ്ത അവർ എന്തോ കാരണത്താൽ വീണ്ടും വേർപിരിയേണ്ടി വന്നു, ഇവർ തമ്മിലും വേർപിരിയേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോ അവൻ അറിഞ്ഞു അവള് വേറെ കല്യാണം കഴിച്ചു പോയി, ഇപ്പോ അവള് ഫ്രീയാണ്, അവളും അവനും തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന്. ഇവളറിഞ്ഞു അവൻ അവളെ വീണ്ടും കല്യാണം കഴിക്കാൻ സന്നദ്ധമാണ് എന്ന്. എന്നിട്ട് അവരതിൽ കൂടി ആലോചിച്ചു, അവർക്ക് രണ്ടാൾക്കും മനസ്സിലായി, ഇൻ ലന്ന അൻ യുഖീമ ഹുദൂദല്ലാഹ്, പഴയ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് അനുഭവ പാഠങ്ങൾ പുതിയ ബന്ധത്തിലൂടെ ഒക്കെ കിട്ടി, ഒരുപാട് പുനർവിചിന്തനം നടത്തി, ഇനി അള്ളാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് നമുക്ക് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ പറ്റും എന്ന് രണ്ടാൾക്കും തോന്നിയാൽ, ഇല്ലന്നാ അവർക്ക് രണ്ടാൾക്കും തോന്നിയാൽ, ഫലാ ജുനാഹ അലൈഹിമ അയ്യത്രാജ, അവർ ഒരുമിച്ച് കൂടുന്നതിന് മടങ്ങി പഴയ ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നതിന് കുറ്റമില്ല. എന്തുകൊണ്ടാണ് കുറ്റമില്ലാത്തത്? അല്ലാഹു സുബ്ഹാനഹു വതആല കല്യാണം മുടക്കിയല്ല. എങ്ങനെയെങ്കിലും ആളുകളൊക്കെ വിവാഹം ചെയ്ത് സന്തോഷത്തിലും റാഹത്തിലും ജീവിക്കണം, അങ്ങനെ കുടുംബജീവിതമാണ് കല്യാണം കഴിച്ച് ജീവിക്കലാണ് യഥാർത്ഥ ജീവിതം, ജീവിതത്തിന്റെ നന്മക്കും ഭദ്രതക്കും അതൊക്കെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഒരു നിയമം കാരണം കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വരാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല. അതേ സമയത്ത് തലാഖ് കൊണ്ട് ഒന്നും കളിക്കാൻ അള്ളാഹു തആല വെറുതെ വിടുകയും ഇല്ല. അതിന്റെ വിശദീകരണം നമുക്ക് അടുത്ത ആയത്തിൽ പറയാം. വേറെയും കുറച്ച് കാര്യം അതിൽ പറയാനുണ്ട്. ഇതൊക്കെ അള്ളാഹു തആല പറഞ്ഞു തരുന്നത് കളിക്കാനല്ല, പകരം കാര്യങ്ങൾ മനസ്സിലാക്കി വിജ്ഞാനം നേടി വൈജ്ഞാനിക അടിത്തറയിൽ പുരോഗമനപരമായി ജീവിതം സംവിധാനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ലഖൗമിയലമൂൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ജാഹിലിയ കാലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള കാലം. അതിന്റെ ശേഷം ഇൽമുള്ള കാലം, നാഗരികതയും സംസ്കാരവും നിയമവും ഒക്കെ ഉള്ള കാലം. അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇറക്കിയ നിയമമാണിത്. സംസ്കാര സമ്പന്നരാക്കാൻ, പുരോഗമന കാഴ്ചപ്പാടോടുകൂടി ജീവിക്കാൻ ഉള്ള നിയമമാണിത്. അല്ലാതെ ഇപ്പോ ഈ തലാഖിൽ നിന്ന് പെണ്ണുങ്ങളെ രക്ഷിക്കാനാണ്, ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് പെണ്ണുങ്ങളെ രക്ഷിക്കാനാണ് ഓരോരുത്തരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ പെണ്ണിന് വേണ്ടിയുള്ള നിയമമാണ്. തലാഖ് മൂന്നെണ്ണമാക്കി പരിമിതപ്പെടുത്തിയത്, മൂന്നാമതും തലാഖ് ചൊല്ലിയാൽ അവന് പിന്നെ അവളെ മടക്കിയെടുക്കാൻ കഴിയില്ല എന്ന് കർക്കശ്യം കാണിച്ചത്, ഇതൊക്കെ പെണ്ണിനെ എടങ്ങേറാക്കാതിരിക്കാൻ ഉള്ളതാണ്. അല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നിയമം എപ്പോഴും ദുർബലർക്ക് വേണ്ടിയുള്ളതാണ്. ശക്തന് നിയമം ആവശ്യമില്ല, അത് അവരവരുടെ കാര്യം നേടിക്കൊള്ളു ഇൻഷാല്ലാ. വൈദാ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ, ഫബലഗ്ന, എന്നിട്ട് അവർ എത്തുകയും ചെയ്തു, അജലഹുന്ന, അവരുടെ അവധി, ഫഅംസികൂഹുന്ന ബിമഅറൂഫി, ഫഅംസികൂഹുന്ന, നിങ്ങൾ അവരെ പിടിച്ചു നിർത്തുക അഥവാ കൂടെ നിർത്തുക, ബിമഅറൂഫിൻ, നല്ല നിലയിൽ, ഔ സരിഹൂഹുന്ന, അല്ലെങ്കിൽ അവരെ പറഞ്ഞയക്കുക, ബിമഅറൂഫിൻ, നല്ല നിലയിൽ, വലാ തുംസികൂഹുന്ന, നിങ്ങൾ അവരെ പിടിച്ചു വെക്കരുത്, ലിറാറൻ, ലിറ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി, ലിറാറൻ, ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, എടങ്ങേറാക്കാൻ വേണ്ടി പിടിച്ചു വെക്കരുത്, ലിതഅതദു, നിങ്ങൾ അതിക്രമം ചെയ്യാൻ വേണ്ടി അഥവാ നിയമവിരുദ്ധമായി എടങ്ങേറാക്കാൻ വേണ്ടി, ആരെങ്കിലും, ഒമൻ, ആര് എന്ന് വ, ആൻഡ് മൻ, ആര് എഫ് അൽ ചെയ്യുന്നു, ദാരിക്ക, അത്, ഫഖദ് ലലമ, അക്രമം ചെയ്യുക, ഫ, അപ്പോൾ, ഖദ് ലലമ, അവൻ അക്രമം ചെയ്തിരിക്കുന്നു, നഫ്സഹു, അവന്റെ നഫ്സിനോട് അഥവാ അവനോട് തന്നെ, വലാ തത്തഖിദു ആയത്തില്ലാഹി ഹുസുവാ, വലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, ആയത്തില്ലാഹി, അള്ളാഹുവിന്റെ ആയത്തുകളെ, ഹുസുവൻ, തമാശയായിട്ട്, ഗൗരവത്തിലല്ലാതെ, അല്ലെങ്കിൽ പൊയ്വാക്കുകൾ, ഇതിനൊക്കെയാണ് ഹുസുവ് എന്ന് പറയുക. വെറുതെ പറയുന്ന വർത്തമാനം, വെറുതെ ചെയ്യുന്ന കാര്യങ്ങൾ, കുട്ടിക്കളി. വൽകുറു, നിങ്ങൾ ഓർക്കണം, നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ, അമാ അൻസല അലൈക്കും, നിങ്ങൾക്ക് മേൽ അവൻ ഇറക്കിയതും, മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന്, വൽ ഹിക്മത്തി തത്വജ്ഞാനത്തിൽ നിന്നും, യഅലുക്കും ബി അതുകൊണ്ട് അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു, കിതാബും ഹിക്മത്തും കൊണ്ട് നിങ്ങളെ അവൻ ഉപദേശിക്കുന്നു. യഅലുക്കും വഅല യഅലു വഅല നമുക്കറിയാലോ വഅല അല്ലേ, വഅല പരമ്പര അതാണ് ഈ വാക്ക്. വഅല യഅലു ഉപദേശിക്കുന്നു, ബിഹി അതുകൊണ്ട് അഥവാ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് ഹിക്മത്ത് കൊണ്ട് എന്നൊക്കെ അർത്ഥം. വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അന്നല്ലാഹ നിശ്ചയം അള്ളാഹു ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അലീമുൻ അറിയുന്നവനാകുന്നു. ഒന്നുകൂടി അർത്ഥം പറയാം, വൈദാ തല്ലഖ്തുമുൻ നിസാ നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ, ഫബലഗ്ന അജലഹുന്ന എന്നിട്ട് അവർ അവരുടെ അവധി എത്തിയാൽ, ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ അവരെ നല്ല നിലയിൽ നിലനിർത്തുക പിടിച്ചു വെക്കുക, ഔ സരിഹൂഹുന്ന ബിമഅറൂഫിൻ അല്ലെങ്കിൽ നല്ല നിലയിൽ പിരിച്ചയക്കുക, ഫലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസുവ അല്ലാഹുവിന്റെ ആയത്തുകളെ തമാശയായിട്ടെടുക്കരുത്, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ ഓർക്കുക, വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ കിതാബിൽ നിന്നും ഹിക്മത്തിൽ നിന്നും അവൻ നിങ്ങൾക്ക് മേൽ ഇറക്കിയതിനെയും ഓർക്കുക, യഅലുക്കും ബി അതുകൊണ്ട് അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു, വത്തഖുല്ലാഹ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഅലമു നിങ്ങൾ അറിയണം, അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം അല്ലാഹു സകല കാര്യങ്ങളും നന്നായി അറിയുന്നവനാകുന്നു. ഇത് മടക്കിയെടുക്കാവുന്ന വിധം തലാക്ക് ചൊല്ലിയ ആളുകളോടാണ് പറയുന്നത്. വൈം തല്ലഖ്തും മുന്നിസാ നിങ്ങൾ സ്ത്രീകളെ തലാക്ക് ചൊല്ലിയാൽ എന്നർത്ഥം. മടക്കിയെടുക്കുകയോ നിലനിർത്തുകയോ ചെയ്യാവുന്ന വിധം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തലാക്ക്. ഒരു തലാക്ക് ചൊല്ലി ഇത് കഴിഞ്ഞാൽ തന്നെ തലാക്ക് സംഭവിക്കും കേട്ടോ. അത് പ്രത്യേകം പറയാൻ കാരണം ഇന്നലെ ഒരു സഹോദരി സംശയം ചോദിച്ചിരിക്കുകയാണ്. അപ്പോ ഒരു തലാക്ക് ചൊല്ലി എന്ന് ഗൾഫിൽ നിന്ന് എല്ലാ ചർച്ചകൾക്കും ശേഷം ഒരു തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ആ കത്ത് പ്രകാരം അവൾ എഴുതായിരുന്നു കഴിഞ്ഞ ഒരു തീയതി വരെ. അപ്പൊ അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോ പിന്നെ പുനർവിവാഹം ആലോചിച്ച വേറെ കല്യാണം ആലോചിക്കണോന്ന് ആലോചിച്ച ബ്രോക്കറോട് പറഞ്ഞ മറുപടി, എന്റെ ഒരു ഇതേ ഒരു തലാക്കും ഇതേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി രണ്ടെണ്ണം കൂടി കഴിയാനുണ്ട് എന്നാണ്. അങ്ങനെയില്ല, ഒരു തലാക്ക് ചൊല്ലിയാൽ തന്നെ പിന്നെ വേർപെട്ടു, ഇത് കഴിഞ്ഞതോടുകൂടി പൂർണ്ണമായും വേർപെട്ടു, മടക്കിയെടുക്കാൻ പറ്റൂല. പിന്നെ ഇവള് നിക്കാഹ് കഴിച്ചാലേ, വീണ്ടും അവളെ നിക്കാഹ് കഴിച്ചാലേ ഓനോന്റെ ഭാര്യയാകുള്ളൂ, അല്ല വേറെ ആള് നിക്കാഹ് കഴിച്ചാൽ അയാളുടെ ഭാര്യയാകും. അല്ലാതെ പിന്നെ രണ്ടാമത്തെ തലാക്ക് മൂന്നാമത്തെ തലാക്ക് എന്നിട്ട് സാധനം ഇല്ല. പിന്നെ മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും തലാക്ക് ചെല്ലുമ്പോഴാണ് രണ്ടാമത്തെ തലാക്ക്, ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം വീണ്ടും തലാക്ക് ചെല്ലുമ്പോഴാണ് രണ്ടാമത്തെ തലാക്ക് സംഭവിക്കുന്നത്. അതിനും മടക്കിയെടുത്ത് ഒന്നിച്ച് ജീവിച്ച ശേഷം വീണ്ടും തലാക്ക് ചെല്ലുമ്പോഴാണ് മൂന്നാമത്തെ തലാക്ക് സംഭവിക്കുന്നത്. അല്ലാതെ ഒരു തലാക്ക് ചെല്ലിയ പെണ്ണിനെ കുറച്ച് അവളുടെ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ ഒരു തലാക്കും കൂടി ചെല്ലാൻ കാത്തിരിക്കുക, അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതുകൊണ്ട് ഒരു തലാക്ക് ചെല്ലി, ആ തലാക്ക് ചെല്ലി അതിന്റെ യുദ്ധം കഴിഞ്ഞാല് അവൻ മടക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ അവൾ സൗകര്യം പോലെ അവൾക്ക് വേറെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ മടക്കിയെടുക്കാവുന്ന വിധം നിങ്ങൾ തലാക്ക് ചൊല്ലിയാൽ എന്നാണ് വൈദാ തല്ലഖ്തു മുന്നിസാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ ബലഗന അജലഹുന്ന എന്ന് പറഞ്ഞാല് അവരുടെ അവധി എത്തിയാൽ എന്ന് പറഞ്ഞാൽ അവധി തീർന്നാലല്ല, പിന്നെയോ അവധി തീരാനായാലാണ്. ഈ ആയത്തിലുമുണ്ട് അടുത്ത ആയത്തിലുമുണ്ട് ഇപ്പൊ ബലഗന അജലഹുന്ന, രണ്ടും രണ്ടർത്ഥത്തിലാണ്. ഇവിടെ അവധി തീരാനായി ആയാൽ എന്ത് വേണം, നിങ്ങളൊരു തീരുമാനം വേഗം എടുക്കണം. അതെന്താ, ഫംസികൂഹുന്ന ബിമഅറൂഫി മടക്കിയെടുക്കുന്നെങ്കിൽ ഇതാ അവധി തീരാനായാൽ പിന്നെ വേഗം തീരുമാനം എടുക്കണം. ഒരു ദിവസമേ ബാക്കിയുള്ളൂ, രണ്ട് ദിവസമേ ബാക്കിയുള്ളൂ. എന്ന് വന്നാൽ ഉടൻ അതിൽ തീരുമാനമാക്കണം എന്നർത്ഥം. ഇപ്പൊ ബലഹന അജലഹുന്ന എന്ന് പറഞ്ഞാൽ അതാണ്, അവധി എത്താനായാൽ, തീരാനായാൽ. ഫംസിക്കുഹുന്ന ബി മഅറൂഫിൻ, വേഗം തീരുമാനം എടുക്കണം, തുടരാനാണ് ഞങ്ങൾ തീരുമാനം, ഒന്നിച്ചെന്നെ ജീവിച്ചോളാം, അപ്പൊ മടക്കി എടുക്കണം. ഔ സരിഹുന്ന ബി മഅറൂഫിൻ, അല്ലെങ്കിൽ എന്ത് വേണം, അവധി തീർന്ന് അവൾ അവന്റെ ഭാര്യ അല്ലാതെയായിട്ട് പൂർണമായും വേർപെട്ടിട്ട് പിന്നെയും കുറച്ചു ദിവസം അവന്റെ കൂടെ പാർക്കാൻ ഇട വരുത്തരുത്. അതിന്റെ മുമ്പ് എന്ത് വേണം, വിദ്യയുടെ അവസാന ദിവസത്തിലെങ്കിലും നല്ല നിലക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കണം. അതാണ് സരിഹുന്നബി മഅറൂഫിൻ. പിന്നെ സരിഹുന്നബി മഅറൂഫിന്റെ വിശദീകരണം നമ്മൾ ഇന്നലെ പറഞ്ഞു. പിന്നെ കണ്ടാലും ലോഹ്യം കൂടാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, ഇതൊക്കെ ഉണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ, ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ കുട്ടികളുടെ വിശേഷങ്ങൾ, ഒരു പക്ഷെ കുട്ടി ഉണ്ടെങ്കിൽ, ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും ഒരാളുടെ അടുത്തല്ലേ ഉണ്ടാവുള്ളൂ, അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആരുടെ അടുത്താണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത്, അതൊന്നും ഇവിടെ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പൊ ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങൾ, ചിലപ്പോ കോമൺ പ്രോപ്പർട്ടി ഉണ്ടാകും, ഒരു ബിൽഡിംഗ് രണ്ടാളെയും കൂടി പേരിൽ വാടക വിരിക്കുന്നുണ്ടാകും, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പിന്നെയും പൊതുവായിട്ട് രണ്ടാളും ഇടപെടേണ്ടതുണ്ടാകും. അപ്പോഴൊക്കെ രണ്ടാളും ഒരു സംഘടനയിൽ മെമ്പർ ആയിരിക്കും ചിലപ്പോ, അപ്പോഴൊക്കെ അവർക്ക് ഒന്നിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റും. മറ്റ് അന്യ സ്ത്രീ പുരുഷന്മാർക്ക് എന്തൊക്കെ ആകാമോ അതൊക്കെ ഇവർ തമ്മിൽ ആകാൻ പറ്റുന്ന വിധം യാതൊരു പിണക്കവും ഇല്ലാതെ പിരിയുക എന്നാണ് വസരിഹുന്നബി മഅറൂഫ് എന്ന് പറഞ്ഞത്. ഇന്നലെ നമ്മളത് വിശദീകരിച്ചതാണ്, ആവർത്തിക്കുന്നില്ല. പല തുംസിക്കുഹുന്ന വിറാറല്ലി താഴ്ത്തത്, അവരെ ബുദ്ധിമുട്ടിക്കുവാൻ, നിയമവിരുദ്ധമായി ബുദ്ധിമുട്ടിക്കുവാൻ വേണ്ടി. താഴ്ത്തത് എന്ന് പറഞ്ഞാൽ നിയമം അതിക്രമിച്ചുകൊണ്ട് എന്നാണ്. അക്രമം ചെയ്ത് ബുദ്ധിമുട്ടിക്കുവാൻ, നിയമവിരുദ്ധമായി ബുദ്ധിമുട്ടിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് പിടിച്ചു വെക്കരുത്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന പിന്നെ ദുരാചാരമാണ്. അപ്പോ എന്നതുപോലെ നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരടങ്ങാക്കരുത്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്താൽ മതി, ഇത് ചെയ്യണേന്റെ മുമ്പ് തിരിച്ചെടുത്താൽ മതി. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല, അവളെ അങ്ങനെ വിട്ടൂടാ, എനിക്ക് ഇനിയുണ്ടല്ലോ രണ്ട് തലാഖിന്റെ ചാൻസ്, അതുകൊണ്ട് ഞാൻ മടക്കിയെടുത്തു, എന്നിട്ട് പിന്നെയും ആ പാവത്തിനെ അടങ്ങറാക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ അങ്ങനെ കുറെ ചർച്ചയും വാഗ്വാദങ്ങളും തിരക്കും തല്ലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും തലാക്കില്ല, കാരണം ഇവന് ചാൻസ് ഇനിയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് യുദ്ധയിൽ ഇരിക്കുമ്പോ, യുദ്ധ തീരാനാകുമ്പോ പിന്നെയും മടക്കിയെടുക്കുകയാണ്, മൂന്നുവട്ടം തല്ലാലോ തലാക്ക്. ഇങ്ങനെ മനുഷ്യന്മാരെ അടങ്ങറാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മടക്കിയെടുക്കരുത്. നിയമവിരുദ്ധമായി പെണ്ണിനെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മടക്കി എടുക്കരുത്. ജാഹിലിയ കാലത്ത് ധാരാളം നടന്നിരുന്ന പരിപാടിയാണത്, അവരെ യുദ്ധ ഒരു കൊല്ലമായിരുന്നു. യുദ്ധ തീരാനാകുമ്പോ മടക്കിയെടുത്തു എന്ന് പറഞ്ഞതോടുകൂടി അവന്റെ ഭാര്യ തന്നെയായി, പിന്നെ വേറൊരാൾക്ക് കല്യാണം ആലോചിക്കാൻ പോലും പറ്റില്ല. എന്നിട്ട് വീണ്ടും തലാക്ക് ചെല്ലും, വീണ്ടും യുദ്ധ ഒരു കൊല്ലം, അങ്ങനെ ഒരുപാട് തലാക്ക്. അതിന് അള്ളാഹു താല പെണ്ണിനെ രക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആളെ കളിയാക്കുന്ന പരിപാടി പറ്റില്ല, ആളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ അവനോട് തന്നെയാണ് അക്രമം ചെയ്തിരിക്കുന്നത്, അഥവാ കടുത്ത അപരാധമാണ് അവൻ ചെയ്തിരിക്കുന്നത്, കടുത്ത കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അള്ളാഹു താല ശിക്ഷിക്കും അതിനെ. പരിശുദ്ധ ഖുർആനിൽ എല്ലാ തെറ്റുകളെ കുറിച്ചും അങ്ങനെയാണ് പറയുന്നത്, വലമു അൻഫുസഹു വലമ നഫ്സഹു. ആദം അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ വെച്ച് അള്ളാന്റെ കൽപ്പന ലംഘിച്ചെടുത്തും പറഞ്ഞത് റബ്ബി ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്നോട് അക്രമം ചെയ്തു എന്നാണ്. എന്താണ് അത് പറയാൻ കാരണം? നമ്മുടെ തെറ്റ് നമ്മളെ ബാധിക്കുന്നത് പോലെ വേറെ ഒരാളെ ബാധിക്കുകയില്ല. സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇപ്പൊ ഞാൻ ഒരാളെ തെറി വിളിച്ചു, എന്തിനാ തെറി വിളിച്ചത്? എനിക്ക് അവനോട് ഇങ്ങോട്ട് ദേഷ്യം തോന്നിയിട്ട് അവനെ ഒരു വൃത്തികെട്ട വാക്ക് വിളിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നത്. ആ തെറി കേട്ടത് കൊണ്ട് ഓൻ എന്തോ ബുദ്ധിമുട്ട് വരാനുണ്ടോ? ഓനത് ക്ഷമിച്ചു മാന്യത പുലർത്തിയാൽ ഓന് പ്രതിഫലം കിട്ടില്ല. ഓന് പ്രതിഫലമാണ് കിട്ടുക, സബറിന് പ്രതിഫലം കിട്ടും, അതാണ് ഓന് കിട്ടുക. പക്ഷേ തെറി വിളിച്ച എനിക്കെന്താ കിട്ടുന്നത്? നരകമാണ്, അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അത്ര വലിയ ദ്രോഹം അവൻ എന്നോട് ചെയ്തിട്ടുണ്ടാവോ? ഇല്ല. അവൻ എനിക്കിഷ്ടമില്ലാത്ത എന്തോ ഒന്ന് ചെയ്യുകയോ പറയുകയോ ചെയ്തതിനാണ് ഞാൻ തെളിവിച്ചത്. അവൻ ചെയ്ത അത്ര ദ്രോഹം, ഞാൻ എനിക്ക് ചെയ്ത് വരുത്തിവെച്ച അത്ര ദ്രോഹം അവൻ എന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ മറ്റൊരാളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മളോടുള്ള വലിയ ദ്രോഹമാണ്. ഏത് പാപത്തിന്റെയും സ്ഥിതി ഇതാണ്. നാം മറ്റൊരാളെ ദ്രോഹിക്കുന്നത് നമ്മളോട് ചെയ്യുന്ന അയാളെ അയാൾക്ക് ഏൽക്കുന്ന ദ്രോഹത്തിന്റെ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ദ്രോഹം നമ്മൾ നമ്മളോട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവൻ അവനെ തന്നെയാണ് ദ്രോഹിച്ചത്. ആ പെണ്ണിനെ എടങ്ങാറാക്കാനല്ലേ നീ വിചാരിച്ചത്? നീ നിന്നെ തന്നെയാണോ യഥാർത്ഥത്തിൽ എടങ്ങാറാക്കുന്നത്? ഇഹലോകത്തും പരലോകത്തും അതിന്റെ ദുരന്തം നീ അനുഭവിക്കും. ഇഹലോകത്തും പരലോകത്തും നർത്തം നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകളെ തമാശയാക്കരുത്. എന്താ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞതാണ് ദ്രോഹിക്കരുത്. അള്ളാഹു മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി വെച്ചതാണ്, റീത്തിങ്കിന് അവസരം ഉണ്ടാകാൻ വെച്ചതാണ് ഒന്നിലധികം തലാക്കുകൾ. അതിനെ കളിയാക്കിയിട്ട് നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് തോന്നിയാസം കളിക്കൽ നമ്മുടെ നാട്ടിൽ സാധാരണമാണത്. പ്രത്യേകിച്ചും ഗവൺമെന്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പല തരികിടകളും ഒപ്പിക്കുകയാണ്. അതിന്റെ കാരണം ആ നിയമം നമ്മൾ ഉണ്ടാക്കിയ നിയമമാണ്. നിയമത്തിൽ എത്ര വലിയ ഗൗരവം പറഞ്ഞാലും നമ്മുടെ ജനാധിപത്യ രാജ്യത്തെയൊക്കെ നിയമം എന്ന് പറഞ്ഞത് അതൊരു കടലാസ് പുലിയാണ്, നമ്മൾ തന്നെ വരച്ച. അത് നമുക്ക് വേണ്ടാന്ന് തോന്നുമ്പോ നമ്മൾ അതങ്ങ് മാറ്റും, കോടതിയിൽ ഉത്തരവിടും. അപ്പൊ പാർലമെന്റോ നിയമസഭയോ കൂടിയിട്ട് ആ കോടതി ഉത്തരവിനെ മറികടക്കുന്ന വേറെ നിയമമുണ്ടാക്കും. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. സംവരണം 50% കൂടരുത് എന്ന് പറഞ്ഞു, അപ്പൊ നിയമസഭ അങ്ങ് പാസാക്കി 50 കൂടാമെന്ന്. അപ്പൊ പിന്നെ കോടതിക്ക് അത് പറയേണ്ടി വരും. ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഞാൻ നമ്മുടെ മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമം അവര് തന്നെ വരക്കുന്ന കടലാസ് പുലികളാണ്. അതിലപ്പുറമുള്ള ഒരു പവറും അതിനില്ല. ഇതല്ല യജമാനന്റെ നിയമമാണ്. യജമാനനായ അള്ളാഹു നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. അത് തന്നെ നടക്കും. അള്ളാഹു അസീസും ഹക്കീമുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഉപയോഗപ്പെടുത്തി കളിക്കരുത്, അതിനെ തമാശയായിട്ട് എടുക്കരുത്. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? അള്ളാഹുവിനെ അങ്ങോട്ട് തോൽപ്പിക്കാൻ നോക്കിയാൽ അള്ള അങ്ങോട്ടും തോൽപ്പിക്കും, അതിലും വലിയ തോൽവി. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹാസമാക്കരുത്. എന്നിട്ട് അള്ള പറയാണ് വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും. അള്ള നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ഓർക്കണം. എന്താ സംഭവം? നിങ്ങൾ നിലയിലെത്തിയത് കുടുംബജീവിതം മനുഷ്യർക്ക് മനസമാധാനത്തോടും സ്വസ്ഥമായും ഒരു സമൂഹമായി ജീവിക്കാൻ പറ്റുന്നതിന്റെ അടിത്തറ കുടുംബജീവിതമാണ്. ആ കുടുംബജീവിതം നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പെണ്ണ് ഭർത്താവിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയുന്നത് അള്ളാന്റെ നിയമം അനുസരിച്ചിട്ടാണ്. അള്ളാന്റെ നിയമം അനുസരിച്ചിട്ടാണ് മക്കൾ മാതാപിതാക്കളെ നോക്കുന്നത്, മക്കളെ മാതാപിതാക്കളെ തീറ്റിപ്പോറ്റുന്നത്. ഇങ്ങനെ തുടങ്ങി സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ അലകും പിടിയും നിലനിൽക്കുന്നത് അള്ളാന്റെ നിയമത്തോണ്ടാണ്, അള്ളാന്റെ നിയമം കൊണ്ടാണ്. ജീവിതം മുഴുവൻ അങ്ങനെ തന്നെയാണ്. അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങൾ ഏത് മതവിശ്വാസിക്കും, ഇപ്പൊ സത്യസന്ധത എത്രയൊക്കെ ചീത്തയായാലും സത്യസന്ധത ഒരു വലിയ അളവിൽ നിലനിൽക്കുന്നുണ്ടല്ലോ എല്ലാ മനുഷ്യരിലും. അതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അതില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. അത് കുറയുന്നതിനനുസരിച്ച് ജീവിത പ്രയാസം കൂടും. അങ്ങനെ നിങ്ങൾ നിലനിൽക്കുന്നത് അള്ളാന്റെ നിയമത്തോണ്ടാണെന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അതിനെ കളിയാക്കരുത്. വമാ അൻസല അലൈക്കും മിനൽ കിതാബി, അല്ല നിങ്ങൾക്ക് മേൽ ഇറക്കിയ കിതാബിനെയും നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ നിയമം അള്ളാന്റെ കിതാബിലുള്ളത് പരിശുദ്ധ ഖുർആനിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അല്ലാതെ ദാമ്പത്യത്തിലൊന്നും വെറുതെ തോന്നിയാസം കളിക്കാൻ നിൽക്കരുത്. എന്താണോ ഇനിയിപ്പോ നല്ല നല്ല നിലക്ക് ജീവിച്ചു പോകില്ലെങ്കിൽ നല്ല നിലക്ക് പിരിയണം. അല്ലാതെ നിയമം കൊണ്ട് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടങ്ങാറാക്കാൻ നിൽക്കരുത് എന്നർത്ഥം. വൽ ഹിക്മ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രായോഗികമായ തത്വം പ്രയോഗിക്കുവാനുള്ള ജ്ഞാനമാണ്. അതിനാണ് നമ്മൾ തത്വജ്ഞാനം എന്ന് പറയുക. ഇതുപോലെ ഒരാൾ ഡ്രൈവിംഗ് പഠിച്ചു. ഡ്രൈവിംഗ് പഠിച്ചാൽ പിന്നെ അയാൾ ഏത് വണ്ടി ഓട്ടും. ചില ആളുകളുണ്ട് അവരുടെ വണ്ടി മാത്രമേ ഓട്ടുകയുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഡ്രൈവിംഗ് സാമാന്യമായി പഠിച്ചു വെച്ചിരിക്കുന്നു, അതിന്റെ ഹിക്മത്ത് അവർക്ക് പഠിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേറൊരു വണ്ടി കിട്ടിയാൽ ഓട്ടാൻ അറിയില്ല. ഇങ്ങനെ പറയുന്നത് കാണാം. എന്നതുപോലെ കച്ചവടത്തിന്റെ തത്വം പഠിച്ചു, പിന്നെ ഏത് കച്ചവടവും ചെയ്യാൻ പറ്റും. അതാണ് കച്ചവടത്തിലെ ഹിക്മത്ത്. തത്വം ശരിയായി പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനം, അതിനാണ് യഥാർത്ഥത്തിൽ ഹിക്മത്ത് എന്ന് പറയുക. വമൻ യൂതൽ ഹിക്മത്ത് ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു തആല. ഒരാൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ അയാൾക്ക് ധാരാളം ഖൈർ കിട്ടിയത് തന്നെ. കച്ചവടത്തിന്റെ ഹിക്മത്ത് കിട്ടി, പിന്നെ അയാൾക്ക് ഏത് കച്ചവടവും ചെയ്യാം. പക്ഷെ മീൻ കച്ചവടം മാത്രമേ പഠിച്ചിട്ടുള്ളെങ്കിൽ പിന്നെ അയാൾക്ക് മീൻ കച്ചവടം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല ഹിക്മത്ത് എന്ന് പറഞ്ഞത്. എന്നതുപോലെ കിതാബും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ നിയമങ്ങൾ, അത് എങ്ങനെയാണ് ശരിയായി പ്രാവർത്തികമാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഖുർആനും സുന്നത്തിന്റെയും താല്പര്യം എന്താണ്, എങ്ങനെയാണ് അത് പ്രായോഗികമാക്കേണ്ടത്, ഇത് എന്തിനുള്ള നിയമമാണ്, ഇതൊക്കെ അള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരം അതും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം. എഴുക്കും ബി, ഇത് രണ്ട് ഓർമ്മ ഉണ്ടാകണം എന്ന് അള്ള നിങ്ങളെ ഉപദേശിക്കുകയാണ്, പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ്. അതുകൊണ്ട് എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞത്? വലാ തത്തഹദു ആയാത്തില്ലാഹി ഉസ്വ, അള്ളാന്റെ ആയത്തുകൾ കൊണ്ട് കളിക്കരുത് എന്ന് പറയാനാണ് ഇപ്പൊ ഇതൊക്കെ പറയുന്നത്. അള്ളാന്റെ നിയമത്ത് ഓർക്കണം, കിതാബ് ഓർക്കണം, ഹിക്മത്ത് ഓർക്കണം. അതുകൊണ്ട് അള്ള ഉപദേശിക്കുന്നു, വീണ്ടും 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 പറയാണ്, വത്തഖുല്ലാഹ, തീർന്നില്ല, ഇനിയും പറയാം, അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ രക്ഷയെ തേടുക, ശിക്ഷയെ ഭയക്കുക, അള്ളാഹിനോട് ഭക്തിയും സ്നേഹവും പുലർത്തുക, ഇതൊക്കെയാണല്ലോ തക്വ. അഞ്ച്, ഇനി ആറാമത് ഇനിയും താക്കീത് ചെയ്യാണ്, വഅലമു അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം. എന്തിനാ പറഞ്ഞത്? നിങ്ങൾ നിയമം കൊണ്ട് കളിക്കുകയാണോ അല്ലേ? നിയമത്തിന്റെ ഒരു പരിധി ഒരു നിയമത്തിന്റെ ഒരു പഴുത് ഉപയോഗിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ്? രണ്ടാമത്തെ ഒന്നാമത്തെ തലാക്കിന് ശേഷം വീണ്ടും ഞാൻ മടക്കിയെടുത്തു എന്ന് പറയുമ്പോ അത് നിറാറല്ലേ താഴ്ത്തതു, നിയമം ലംഘിച്ച് നിയമവിരുദ്ധമായി അവളെ പീഡിപ്പിക്കുവാൻ വേണ്ടിയാണോ, അതല്ല വേണമെന്ന് വിചാരിച്ചിട്ട് മടക്കിയെടുത്ത് തന്നെയാണോ? ഇങ്ങനെ നിയമത്തിന്റെ ഏത് പഴുത് ഉപയോഗിക്കുമ്പോഴും എന്താണ് മനസ്സിലിരിപ്പ്, ഇതൊക്കെ അള്ളാഹുവിന് അറിയും എന്ന് നമ്മെ ഉണർത്താനാണ് ഇവിടെ ഇത് പറയുന്നത്. സംഗതി പൊതുതത്വമാണ്, അള്ളാഹു തആല എല്ലാം അറിയുന്നവനാണ് എന്ന്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഇതിനു വേണ്ടിയാണ്. നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ അവരുടെ അവധി എത്തുകയും ചെയ്യും. ഫ ബലഗന, അവരെത്തി, അജലഹുന്ന, അവരുടെ അവധി. ഫ അപ്പോൾ ലാ തഅലുലുഹുന്ന, നിങ്ങൾ അവരെ തടഞ്ഞു വെക്കരുത് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തരുത്. അന്യൻകഹിന, അവർ വിവാഹം കഴിക്കുന്നതിന്. അസ്വാജഹുന്ന, അവരുടെ ഇണകളെ, അവരുടെ ഭർത്താക്കന്മാരെ. ഇതാ തറാലവ് ബൈനഹും, അവർക്കിടയിൽ തറാലവ് റളിയ, ഇഷ്ടപ്പെട്ടു, തറാലവ് അവർ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ. ബൈനഹും, അവർക്കിടയിൽ. ബിൽ മഅറൂഫ്, നല്ല നിലയിൽ. ദാലിക യുഅലു ബി, അതുകൊണ്ട് നിങ്ങൾ ഉപദേശിക്കപ്പെടുന്നു. മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ, മൻ കാന മിൻകും, നിങ്ങളിൽ പെട്ടവരെ, പെട്ട ആരെ, യുഅ്മിനു, അവൻ വിശ്വസിക്കുന്നു, ബില്ലാഹി, അല്ലാഹുവിൽ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും. ദാലിക്കും അസ്കാലക്കുംബോ അത്ഹർ, ദാലിക്കും അതാകുന്നു, അതാകുന്നു അസ്കാലക്കും, നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത്. സക്കാ ഇസക്കി കഴിഞ്ഞ ദിവസം വന്ന വാക്കാണല്ലോ അല്ലെ, അസ്ക, ഏറ്റവും ശുദ്ധമായത് അല്ലെങ്കിൽ ഏറ്റവും സംസ്കാര സമ്പന്നമായത്. തസ്കിയത്ത് സംസ്കരണമാണ്. അത്ഹർ, ഏറ്റവും ശുദ്ധമായതും മാലിന്യമില്ലാത്തതും കലർപ്പില്ലാത്തതും ഒക്കെ അർത്ഥം. വല്ലാഹു അഅലമു വഅന്തും ലാ തഅലമൂൻ, അള്ളാഹു ഇതൊക്കെ പറയണത് അള്ളാഹു അഅലമു, അള്ളാഹു അറിയുന്നു. വഅന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ല. ഒന്നുകൂടി അർത്ഥം പറയുമ്പോൾ ക്ലിയർ ആവും. വൈദാ തല്ലക്തുമുൻ നിസാഅ ഫബലഗന അജലഹുന്ന, സ്ത്രീകളെ നിങ്ങൾ തലാഖ് ചൊല്ലുകയും അവരവരുടെ അവധി എത്തുകയും ചെയ്താൽ ഫലാ തഅ്ലുലൂഹുന്ന അയ്യൻകിഹിന അസ്വാജഹുന്ന, അവരുടെ ഭർത്താക്കന്മാരെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. ഇതാ തറാലു ബൈനഹും, അവർക്കിടയിൽ പരസ്പരം ഇഷ്ടമുണ്ടായാൽ ബിൽ മാറൂഫ്, നല്ല നിലയിൽ. ദാരിക യുഅബു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതുകൊണ്ട് ഉപദേശിക്കപ്പെടുന്നു നിങ്ങളിൽ അള്ളാഹിലും പരലോകത്തിലും വിശ്വസിച്ചവർ. ദാരിക്കും അസ്കാലക്കും പാത്തുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും സംസ്കാര സമ്പന്നവും ഏറ്റവും ശുദ്ധമായതുമായ നിലപാട്. അല്ലാഹു അലമു, അള്ളാഹു അറിയുന്നു, വാന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നുമില്ല. എന്താ പറഞ്ഞത്? ഫൈദാ തല്ലഖ്തുമുൻ നിസാഅ ഫബലഗ്ന അജലഹുന്ന, നിങ്ങൾ തലാഖ് ചൊല്ലുകയും അവധി എത്തുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആയത്തിലും അത് തന്നെയാണല്ലോ ഉള്ളത്. ഫൈദാ തല്ലഖ്തുമുൻ നിസാഅ ഫബല, അവിടെ അവധി തീരാനായാൽ എന്നാണ്, ഇവിടെ അവധി തീർന്നാൽ എന്നാണ്. അതെങ്ങനെ മനസ്സിലാകുക? പിന്നെ പറയുന്നതെന്ന് മനസ്സിലാകും. അവിടെ വംശിക്കൂന്ന എന്നാണ്, അവധി തീരല് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു വെക്കുക, നിലനിർത്തുക എന്നുള്ളത് നടക്കൂല. അതേസമയത്ത് ഇവിടെയോ, ഇവിടെ വേറെ വിവാഹം കഴിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. പല തഴലുലൂഹുന്ന കല്യാണം മുടക്കരുത് എന്നാണ് ആയത്തിന്റെ അർത്ഥം. ആരൊക്കെ കല്യാണം മുടക്കുന്നുവോ അവരോട് മുഴുവനും ഉള്ളതാണ്. തലാഖ് ചൊല്ലുന്ന പെണ്ണിന്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നവർക്കും ബാധകമാണ്. മുഫസ്സിറുകൾ അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ആരോടാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഇത് ആദ്യം തലാഖ് ചൊല്ലിയ ഭർത്താവിനോടാണ്. അയാൾ എന്ത് ചെയ്തരുത്? അവള് വേറെ കല്യാണം കഴിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കരുത്. അവളെ കണ്ടു, അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും കെട്ടാൻ പോകുന്ന ഭർത്താവിനെ വിളിച്ചിട്ട് ഇപ്പം പറയാം, പൊന്നാരെ ചെന്നാതി വേണ്ടട്ടോ, ഞാൻ ഒഴിവാക്കിയതാണ്, അങ്ങനത്തോളാണ് ഇങ്ങനത്തോളാണ്, അതൊന്നും ചെയ്യരുത്. കാരണം എന്താ? ഈ തലാഖിന് പറയപ്പെടുന്ന കാരണങ്ങൾ എപ്പോഴും എല്ലാവർക്കും ബാധകമാകുന്ന കാരണങ്ങളായിരിക്കില്ല. ഇഷ്ടപ്പെടാത്തത്, ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത് വേറൊരാൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇഷ്ടക്കേട് മറ്റയാളോട് പകർന്നു കൊടുക്കേണ്ടതില്ല. അയാൾ കണ്ട് അറിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യ ഭർത്താവ് അവൾക്ക് ഇനിയൊരു വിവാഹം കിട്ടരുത്, ഒരു പാഠം പഠിപ്പിക്കണം അവളെ എന്ന് വിചാരിച്ച് അവളെ കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തരുത്. സാധാരണ നടക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസവും നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആള് പേഴ്സണൽ കോണ്ടാക്ടിൽ വന്നിരുന്നു. ആദ്യ ഭർത്താവ് ഇല്ലാത്ത അപവാദം പറഞ്ഞ് പരത്തുകയാണ്. എങ്ങനെയാണ് നേരിടുക? ഗുരുതരമായ അപരാധമാണത്. അപ്പൊ ശരിയുഹുവന്ന സറാഹൻ ജമീല, നിങ്ങൾ തമ്മിൽ ചേരൂല. എന്നാ പിന്നെ നിങ്ങൾ തമ്മിൽ ഏതുപോലെ? ഞാൻ ഗോൾഡൻ ഷെയ്ക്കാൻഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഫാക്ടറിയിൽ ജോലിക്ക് പറ്റില്ല, ആ ഫാക്ടറിയിലെ ജോലി അവന് പറ്റൂല, സെയിൽസ്മാൻ ആകാൻ പറ്റൂല. പക്ഷെ സെയിൽസ്മാൻ ആകാൻ പറ്റൂലെങ്കിലും ഗോഡൌൺ കീപ്പർ ആകാൻ പറ്റും, സെക്യൂരിറ്റിക്കാരനാകാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഒരാൾ ഒന്നിന് പറ്റാത്ത ആള് മറ്റടുത്ത് പറ്റും. എന്നതുപോലെ ഒരാൾക്ക് പറ്റാത്ത, നമ്മൾ കല്യാണാലോചനയിൽ കാണലില്ലേ, ഒരുപാട് ഒരു പേര് കണ്ടിട്ട് വേണ്ടാന്ന് വെച്ചു പോയ പെൺകുട്ടിനെ കാണാൻ വേറെ ഒരുത്തൻ നിധി കിട്ടിയ പോലെ കൊണ്ടുപോകും. കാരണം മനുഷ്യരുടെ അഭിരുചി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ഭർത്താവ് പെണ്ണ് വീണ്ടും വിവാഹം കഴിക്കുന്നത് തടസ്സപ്പെടുത്തരുത് എന്നാണ് ഫലാ തഅ്ലുലൂഹുന്ന അയ്യൻകിഹിന അസ്വാജഹുന്ന എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം. സഹാബികളിൽ ഉണ്ടായ ചില പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില മുഫസ്സിറുകൾ ഇത് വിശദീകരിക്കും. അഖൽ ബിനി യസാർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളെ ഒരുത്തന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവൻ തലാഖ് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി നമുക്ക് ഒന്നിച്ച് തന്നെ ജീവിക്കാന്ന്. പക്ഷേ ബാപ്പ ഇല്ല, ആങ്ങളെ നിക്കാ കഴിച്ചു കൊടുക്കൂല, ഞാൻ ഒരിക്കലും അവനെ നിക്കാ കഴിച്ചു കൊടുത്തിട്ടോ തലാഖ് ചൊല്ലില്ലേ, കൊടുക്കൂല. ഇതാണ് നിലപാട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വലിയുകളോടാണ് ഈ പറയുന്നത്. എന്ത്? നിങ്ങള് പിന്നെ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് അവധിയും കഴിഞ്ഞിട്ട് പിന്നെയും അവര് തമ്മിൽ ഇഷ്ടമാണ്, ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് വലിയകൾ മുടക്കുണ്ടാക്കരുത്. വലിയ മുടക്കുണ്ടാക്കരുത്. ആ ഭർത്താവിനെ തന്നെ വീണ്ടും കല്യാണം കഴിക്കുന്നതിന് പിന്നെ ഈ പെണ്ണിന്റെ രക്ഷാകർത്താക്കളോ അല്ലെങ്കിൽ സമൂഹം പിന്നെ സമൂഹമോ മുടക്കുണ്ടാക്കരുത്. അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ അടുത്ത ദിവസം അനുഭവിച്ച ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കോടതിയിൽ വെച്ച് ഈ സ്ത്രീ പീഡന കേസ് കൊടുത്തിട്ട് പിണങ്ങി നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാര് കോടതിയിൽ വെച്ച് സ്ഥിരമായി കണ്ട് 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 വീണ്ടും ലോഹ്യത്തിലായി. അപ്പൊ അവർക്ക് തോന്നി ഒന്നിച്ച് ജീവിക്കുക, കേസൊക്കെ പിൻവലിക്കുക, നമുക്ക് പഴയ പോലെ തന്നെ ജീവിക്കാൻ സാരില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ പെണ്ണിന്റെ വീട്ടുകാരും സമ്മതിക്കൂല, ആണിന്റെ വീട്ടുകാരും സമ്മതിക്കൂല. അങ്ങനെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് രണ്ടാളും കൂടി ഒളിച്ചോടി. ആര് ഒളിച്ചോടി? ഭാര്യയും ഭർത്താവും കൂടി ഒളിച്ചോടി. അല്ല നിക്കാവുന്ന ആവശ്യമില്ല, തലാഖ് ചൊല്ലിയിട്ടൊന്നുമില്ലേ. എന്നിട്ട് പിന്നെ ഈ എന്റെ അടുത്ത് ചോദിക്കാൻ വന്നു അങ്ങനെ ചെയ്തത് ശരിയായോ? ഞാൻ പറഞ്ഞു ഭാര്യ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടില്ലാതെ പിന്നെ ആട്ടേന്റെ കൂടെ ഒളിച്ചോടില്ല. അവരിപ്പോ ബോംബെയിൽ പോയി താമസിക്കുന്നു, കാരണം രണ്ടുപേർക്കും പിടി കൊടുക്കാതെ. കാരണം അവരൊന്നിച്ച് തലാഖ് ചൊല്ലിയിട്ട് പോലും ഇല്ല, എന്നിട്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇത് തലാഖും ചൊല്ലി ഇദ്ദേഹം കഴിഞ്ഞു, കുറച്ചു കാലം കഴിഞ്ഞിട്ട് വീണ്ടും യോജിക്കണം എന്ന് തോന്നിയാൽ വലിയകൾ ഉടക്കുണ്ടാക്കരുത്. അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജീവിച്ചോളട്ടെ, അതാണ് ഏറ്റവും നല്ലത്. അഥവാ ആദ്യ ഭർത്താവ് തന്നെ തിരിച്ചെടുക്കലാണ് വേറൊരു ഭർത്താവ് കല്യാണം കഴിക്കുന്നതിനേക്കാളും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ മുടക്കുണ്ടാക്കരുത് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. അതും ഉള്ളത് തന്നെയാണ്, ഒന്നൊന്നിന് വിരുദ്ധമല്ല. മൂന്നാമത്തേത് മൊത്തം സമൂഹത്തോടാണ്. വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണ് വേറെ കല്യാണം കഴിക്കുന്നതിന് സമൂഹവും മുടക്കുണ്ടാക്കരുത്. ആദ്യ ഭർത്താവ് മുടക്കരുത് ഒന്ന്, രണ്ട് വലിയകൾ മുടക്കരുത് രണ്ട്, മൂന്ന് മൊത്തം സമൂഹത്തോടാണ്. അഥവാ എങ്ങനെയെങ്കിലുമൊക്കെ ആളുകൾ വിവാഹം കഴിച്ച് ജീവിക്കാനാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ലാതെ നല്ല നിലയിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിന് സമൂഹം മുടക്കുണ്ടാക്കിയാൽ പുനർവിവാഹം ഒക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ സമുദായത്തില്. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഭർത്താവ് വിധവയായ പെണ്ണിനൊക്കെ വേറെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഭയങ്കര വിഷയമാണ്. അത് പലരും മുടക്കും. ആദ്യ ഭർത്താവിന്റെ ബാക്കിയുള്ളവര് വിധവയുടെ വിവാഹം മുടക്കുന്ന എത്രയോ കേസുകളുണ്ട്. എന്താ കാരണം? ഞങ്ങളുടെ കുട്ടികൾ പേരക്കുട്ടികളെ വേറൊരുത്തൻ ഭരിക്കാൻ വരും, അതുകൊണ്ട് അവൾ ഇനി വേറെ കല്യാണം ഒന്നും കഴിക്കണ്ട എന്ന് എന്ന് തിട്ടൂര വറക്കുകയാണ് മരിച്ച ഭർത്താവിന്റെ ബന്ധുക്കൾ വിധവയോട് പറയാണ് ഇനി കല്യാണം കഴിക്കണ്ട. വിധവയ്ക്ക് എനിക്കൊരു വിവാഹം വേണം എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അതൊരു രണ്ടാം തരം പരിപാടിയായിരിക്കും. അവള് പെൺകുട്ടിയായിരുന്ന കാലത്ത് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ പോലും ഉണ്ടാകുന്ന പ്രശ്നമല്ല, അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഒരു വിധവ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് വേറെ കല്യാണം ആലോചിക്കണം എന്ന് ആങ്ങളയോടോ ആപ്പയോടോ പറയാൻ പറ്റാത്ത, അതെന്തോ ഒരു ഭയങ്കര ദുഷ്ടതയായിട്ട് വിലയിരുത്തപ്പെടുന്ന വിധം നമ്മൾ. അതൊക്കെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് വന്നതാണ് വിധവാ വിവാഹം എന്നൊക്കെ പറഞ്ഞത്, തീരെ പാടില്ലാത്ത കാര്യമായിട്ട്. ഇസ്ലാം അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് അവളെ ഒരിക്കൽ കെട്ടിച്ചയച്ചിട്ട് ഉസ്താദ് നിക്കാഹ് കഴിച്ചു കൊടുത്തിട്ട് അപ്പൊ അത് ശരിയായിട്ടില്ല, ഇനിയിപ്പോ അവളെ കെട്ടിക്കാൻ നിൽക്കേണ്ടതില്ല എന്നൊന്നും തീരുമാനിക്കേണ്ടതില്ല. അവൾക്ക് തമ്മിൽ യോജിക്കുന്ന ബന്ധങ്ങളെ നല്ല നിലയിലാണെങ്കിൽ, അഥവാ ചാടിപ്പോക്കും പൊരുത്തക്കെടുന്നു അല്ലാത്ത നല്ല നിലയിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ബന്ധങ്ങൾ, അത് ചിലപ്പോൾ സമൂഹത്തിന് യോജിക്കാൻ കഴിയുന്നതായിരിക്കില്ല, കാരണം ചിലപ്പോൾ പ്രായത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ ആയിരിക്കും വലിയ കാര്യം. പക്ഷെ അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ സമൂഹം മുടക്കുണ്ടാക്കരുത് എന്നാണ് ഇതിന്റെ മൂന്നാമത്തെ തഫ്സീർ. മൂന്നും പ്രസക്തമാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവരോട് അള്ളാഹ് ഇതാണ് ഉപദേശിക്കാനുള്ളത്. അഥവാ ഈമാനിന്റെ വഴി എന്ന് പറഞ്ഞത് വിവാഹം കഴിച്ച് ജീവിക്കലാണ്. വിവാഹം പ്രയാസമാകും തോറും വ്യഭിചാരം വർദ്ധിക്കുകയാണ് ചെയ്യുക. അത് സമൂഹത്തിന്റെ സംസ്കാരത്തെയാണ് തകർക്കുക. അതുകൊണ്ട് വിവാഹം മുടക്കരുത്, എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കാനാണ്. അതാണ് കൂടുതൽ അസ്ക, സംസ്കാര സമ്പന്നം. പിന്നെ അത്ഹർ, കലർപ്പില്ലാത്ത അഥവാ വിശുദ്ധി പാലിക്കാൻ ആളുകൾക്ക് ഏറ്റവും കഴിയുന്നതും നന്നായി പുലർത്താൻ കഴിയുന്നതുമായ വിവാഹം, ജീവിതം, അതാണ് അത്ഹർ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ എന്താ അള്ളാഹ് പറയണത്? നിങ്ങൾക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയാം. അഥവാ ആളുകൾ കാര്യം തീരുമാനിക്കുന്നത് താൽക്കാലികമായ ചിന്താഗതികളുടെ ബലത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ എല്ലാ പ്രകൃതവും, ഇപ്പൊ പിന്നെ വിധവയോട് അല്ലെങ്കിൽ തലാഖ് ചൊല്ലപ്പെട്ട ഓൾക്ക് ഇനി ഇപ്പൊ കല്യാണമൊന്നും കഴിക്കണ്ട, അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് വലിയ തിട്ടൂരറക്കാണ് ബന്ധുക്കൾ. അപ്പൊ അവരെ വിചാരം എന്താ, ഇവൾക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ്. പിന്നീട് അവളെന്തോ അബദ്ധത്തിൽ ചെന്ന് ചാടിയതിന് ശേഷം പിന്നെ തലേ കൈ വെക്കുക. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അള്ളാഹു തആല പറഞ്ഞത്, മനുഷ്യൻ പതറാൻ സാധ്യതയുള്ളതാണ്, മനുഷ്യൻ മാറുന്നതാണ്, മനുഷ്യന്റെ ഹൃദയം ചേഞ്ചിങ് ആണ്, ഡൈനമിക് ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ എല്ലാ പ്രകൃതവും എല്ലാ അവസ്ഥാന്തരങ്ങളും അറിഞ്ഞിട്ടാണ് അള്ള പറയണത്. എല്ലാം പരിഗണിക്കാതെ അപ്പപ്പ തോന്നിയത് പറയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വിവരമില്ലാതെയാണ് വർത്തമാനം പറയണത്, അള്ളാഹു വിവരത്തോടെയാണ് പറയുന്നത്. എന്ന് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. ഇനിയും അത് സംബന്ധിച്ച കാര്യങ്ങൾ വരാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ കാര്യങ്ങളും ഒന്നും ഖുർആനിൽ നിന്ന് നേർക്കുനേരെ നമുക്ക് കിട്ടുകയില്ല. അതിന് ഖുർആനിന്റെ തഫ്സീറുകളും ഫിഖ് ഗ്രന്ഥങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ അവലംബിച്ച് പ്രത്യേകിച്ചും ആവശ്യം വരുന്ന ആളുകൾ, ഇത്തരം സാഹചര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരുന്നവർ വിശദമായി പഠിക്കുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഹലോകത്തും പരലോകത്തും പരസ്പര സ്നേഹത്തോടുകൂടി കുടുംബമായി കഴിയുവാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد. اللهم اشف امراضنا وامراض مرضانا وارحمنا وارفعنا يا ارحم الراحمين. اللهم يسر عسيرنا وسهل امورنا وقلي هوايجنا واغفر ذنوبنا واشفي أمراضنا وأدي ديوننا وحصل مرادنا وارحمنا وارفعنا يا أرحم الراحمين. اللهم اجعل اللهم رب ارحم والدينا كما ربيانا صغارا. اللهم اجعل أولادنا صالحين عالمين تقيا نقيا يا أرحم الراحمين. اللهم ارحم أزواجنا وأنزل السكينة في منازلنا. اللهم انصر امراءنا وعلماءنا والف بين قلوبنا المؤمنين ووحد صفوفنا وشتت اعداءنا وايد ايدينا لاقامه الدين. ربنا لا تسلط علينا من لا يخافك ولا يرحمنا وكف ايدي الكافرين والظالمين والفاسقين عنا يا خفي الالطاف نجنا مما نخاف. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.